പ്രൈസ് ദ ലോർഡ്. നീട്ടിക്കിട്ടിയ നാളുകൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:2. ലാസറോ അവനോട് കൂടെ പന്തിയിലിരുന്നു. തൻ്റെ വയൽ പ്രദേശത്ത് വേല ചെയ്യുന്നവരുടെ വിശ്വസ്തതയെ മാനിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നവനാണ് കർത്താവ്. സ്വമേധയാ സുവിശേഷ വേലക്കായി ഇറങ്ങിത്തിരിച്ച വിശ്വസ്തനായ വേലക്കാരനായിരുന്നു പ്രശസ്തനായ പുഞ്ചമണ്ണിൽ മാമൻ ഉപദേശി. തീരപ്രദേശത്തെ വേലയ്ക്ക് ശേഷം മടങ്ങിപ്പോകുവാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിന് മടക്ക യാത്രയ്ക്കുള്ള ബോട്ട് കൂലി മാത്രമേ പോക്കറ്റിലുണ്ടായിരുന്നുള്ളൂ. ആ ബോട്ടിൽ യാത്ര ചെയ്യുവാനുള്ള ടിക്കറ്റ് എടുത്തപ്പോഴേക്കും രക്ഷകൻ എന്ന ബോട്ട് തീരത്തെത്തി. ഉപദേശി ബോട്ടിൽ കയറുവാൻ ചെന്നപ്പോഴാണ് തൻ്റെ സന്തത സഹചാരിയായ കാലൻകുട ചായക്കടയിൽ മറന്നുപോയി എന്ന് ഓർത്തത്. കണ്ടക്ടറോട് വിവരം പറഞ്ഞ ശേഷം പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് കുടയ്ക്കായി ഉപദേശി ഓടി. പക്ഷേ ഉപദേശിയെ കാത്ത് ബോട്ടുകാർ നിന്നില്ല. അവർ രക്ഷകൻ അകന്നുപോയി. ഉപദേശി സങ്കടത്തോടെ വിളിച്ചു, ദൈവമേ നീ എന്തിന് എന്നോട് ഇത് ചെയ്തു? ഒരു പൈസ പോലും എൻ്റെ കയ്യിലില്ല. സ്വന്തം കുടുംബത്തെ മറന്ന് നിനക്കായി വേല ചെയ്ത എന്നെ നീയും മറന്നുപോയോ? ചങ്കു പൊട്ടുന്ന വേദനയോടെ ഉപദേശി ആ മണൽത്തിട്ടയിൽ ഇരുന്നു. അവിടെ ഇരുന്ന് സങ്കടപ്പെട്ട് നീറുന്ന ഹൃദയവുമായി ഇരുന്ന ഉപദേശി അർദ്ധരാത്രി ആയപ്പോഴെപ്പോഴോ ഉറങ്ങിപ്പോയി. അതിനാൽ വളരെ താമസിച്ചാണ് ഉണർന്നത്. ഉണർന്നപ്പോൾ ബോട്ടുകെട്ടിയിൽ ചിലരുടെ സംസാരങ്ങൾ കേൾക്കാം. ചിലർ കരയുന്നു, ആരെയൊക്കെയോ പേര് വിളിച്ച് കരയുന്നു. കാര്യം തിരക്കിയപ്പോഴാണ് ആ ദുഃഖവാർത്ത അദ്ദേഹം അറിയുന്നത്. രക്ഷകൻ എന്ന ബോട്ടിന് അതിലെ യാത്രക്കാരെ ആരെയും രക്ഷിപ്പാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു ആ ദുഃഖവാർത്ത. പെട്ടെന്ന് താൻ പരാതി പറഞ്ഞതോർത്ത് ഉപദേശി വീണ്ടും മുട്ടുകുത്തി. തൻ്റെ സ്നേഹമുള്ള രക്ഷകനെ ഓർത്തു. തൻ്റെ രക്ഷകൻ തന്നെ രക്ഷിക്കുകയാണ് ചെയ്തത്, വേദനിപ്പിക്കുകയല്ലായിരുന്നു. അദ്ദേഹം ദൈവത്തോട് ക്ഷമ ചോദിച്ചു. നീട്ടിത്തന്ന തൻ്റെ നാളുകൾക്കായി അദ്ദേഹം ദൈവത്തിന് നന്ദി പറഞ്ഞു. നേരത്തേതിലും ശക്തിയോടെ ഈ നീട്ടിത്തന്ന നാളുകളിൽ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി വേല ചെയ്യും. എൻ്റെ ആയുസ് നീട്ടിത്തന്നത് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവവചനത്തിൽ നീട്ടിക്കിട്ടിയ ആയുസിൻ്റെ ഉദാഹരണമാണ് നാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:2 വായിച്ചത്. ലാസറോ അവനോടുകൂടെ പന്തിയിലായിരുന്നു. എന്തിൻ്റെ പന്തിയായിരുന്നു? ബെഥാന്യയിൽ യേശുവിന് വേണ്ടി ഒരുക്കിയ സദ്യയുടെ പന്തി. ലാസറും ആ പന്തിയിലാണ് ഇരുന്നത്. ആരാണ് ഈ ലാസറെന്ന് അദ്ധ്യായത്തിൻ്റെ 1 കാണാം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച വ്യക്തി, അഥവാ യഹോവ ആയുസ് നീട്ടിക്കൊടുത്ത വ്യക്തി. മരിച്ച് നാറ്റം വെച്ച അവസ്ഥയിൽ നിന്ന് തന്നെ രക്ഷിച്ച ആ രക്ഷകനോടൊപ്പം പന്തിയിലിരുന്നത് നന്ദിയോടെ തന്നെയായിരുന്നു. ഈ ലാസറിൻ്റെ സഹോദരിമാരാണ് മാർത്തയും മറിയയും. ഇവരെ 3 കർത്താവ് സ്നേഹിച്ചിരുന്നതായി വചനം വ്യക്തമാക്കുന്നു. ഇവർക്ക് ലഭിച്ച ആയുസ് ശരിയായി ഉപയോഗിച്ചത് മറിയ മാത്രമാണെന്ന് യേശു വ്യക്തമാക്കുന്ന കാണാം. കാരണം മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. എന്നാൽ മാർത്തയോ ശുശ്രൂഷയിൽ വ്യാപൃതയായിരുന്നു. ശുശ്രൂഷ അഥവാ പ്രവൃത്തി നല്ലത് തന്നെ. എന്നാൽ അതിൽ നല്ലത് ആ ശുശ്രൂഷയുടെ ഇടയിലും രക്ഷകനെക്കുറിച്ച് കേൾക്കുന്നതല്ലേ? ശുശ്രൂഷ മാത്രമായാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയില്ല. മറിയെ പറ്റി യേശു പറയുന്നതിൽ നിന്നും അതാണ് നാം മനസ്സിലാക്കേണ്ടത്. നല്ല അംശം തിരഞ്ഞെടുക്കുക. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് വചനപഠനത്തെപ്പറ്റിയും ആരാധനയെപ്പറ്റിയും പറഞ്ഞപ്പോൾ അവൻ്റെ മറുപടി ഇതായിരുന്നു. മാർത്തയുടെ മറുപടി തന്നെ, കർത്താവിൻ്റെ കാൽച്ചുവട്ടിൽ ഇരുന്നാൽ ജോലി ആര് ചെയ്യും? അത് ന്യായമായ ചോദ്യം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം അനുവദിച്ചപ്പോൾ തന്നെ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരായി നാം തീരണം. ദൈവം ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്യുന്നതോടൊപ്പം ദൈവം നമ്മോട് പറയുന്ന വചനങ്ങളിലും നാം ശ്രദ്ധാലുക്കളാകണം. ജീവന്റെ ദാതാവ് നമുക്ക് തരുന്ന ഓരോ നിമിഷവും ദൈവിക ദാനമാണെന്ന് മനസ്സിലാക്കാത്ത ലാസർ മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുത്തവനല്ലായിരുന്നു. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. യേശു ആ വീട്ടിൽ ചെന്നു. പക്ഷേ തന്നെ യേശു സ്നേഹിക്കുന്നു എന്നറിയാമായിട്ടും അവൻ യേശുവിൽ നിന്ന് അകന്നു നടന്നു. യേശുവിൽ നിന്ന് അകന്നു നടന്നു യേശു സ്നേഹിക്കുന്നു എന്നറിഞ്ഞിട്ടും. ഇന്ന് അനേകരില്ലേ അങ്ങനെ? ഈ 2021 നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. യേശുവിൽ നിന്ന് അകന്നു പോകുന്ന വ്യക്തിയാണോ ഞാൻ, അതോ യേശുവിനോട് അടുത്ത് സഞ്ചരിക്കുന്നയാളാണോ? ഈ അകന്നുപോയ വ്യക്തി യേശു സ്നേഹിച്ചിരുന്നു. ഇവനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരണമെങ്കിൽ, നല്ല അംശം അവനിനി തിരഞ്ഞെടുക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതാ നമ്മളവിടെ കാണുന്നത്. ദീനം വന്ന് അവൻ കിടപ്പിലായി. യേശുവിനെ സഹോദരിമാർ വിളിച്ചു. നിനക്ക് പ്രിയനായവൻ അവർ തന്നെ അങ്ങ് പറഞ്ഞു. ദീനമായി കിടക്കുന്നു. പക്ഷേ യേശു ചെന്നില്ല. മരിച്ച് നാറ്റം വെച്ച അവസ്ഥയിൽ നിന്ന് ദൈവം അവനെ വീണ്ടെടുത്തപ്പോഴാണ് നല്ല അംശത്തിൻ്റെ ഗുണം, മറിയ തിരഞ്ഞെടുത്ത നല്ല അംശത്തിൻ്റെ ഗുണം അവനും മനസ്സിലായത്. നീട്ടിക്കിട്ടിയ സമയത്തിൻ്റെ വില മനസ്സിലാക്കിയാൽ യേശുവിനോടൊപ്പം ആ പന്തിയിൽ തന്നെ ഇരിക്കുവാൻ കഴിയും. യേശുവിനോടൊപ്പം പന്തിയിൽ ഇരുന്നാലുള്ള ഗുണമെന്താണ്? നീട്ടിക്കിട്ടിയ സമയത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തേണ്ടവർ ആ പന്തിയിൽ തന്നെ വരണം. യേശുവിനോട് ചേർന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നുള്ള വാക്കുകൾ നമുക്ക് കേൾക്കാം. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. ആ പന്തിയിൽ കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ആയുസ് നിങ്ങൾക്ക് നീട്ടിക്കിട്ടിയതാണോ? എന്നെ അപേക്ഷിച്ച് എൻ്റെ ആയുസ് എനിക്ക് നീട്ടിക്കിട്ടിയത്. ഈ ആയുസിൽ നീട്ടിക്കിട്ടിയ സമയം, നീട്ടിക്കിട്ടിയ നാളുകൾ എൻ്റെ കർത്താവിന് വേണ്ടി എന്തെല്ലാം ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെല്ലാം ചെയ്യണമെന്ന് ഞാൻ ദൈവത്തോട് തന്നെ ചോദിക്കും. എല്ലാം ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. ഈ നീട്ടിക്കിട്ടിയ സമയം നാം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ഒരു ഗുണമുണ്ട്. സ്വർഗീയ സന്തോഷം, സ്വർഗീയ ഗാനം, സ്വരമാധുര്യമുള്ള അദ്ദേഹത്തിൻ്റെ ശബ്ദം, ഇവ നമുക്ക് കേൾക്കാൻ കഴിയും. നീട്ടിക്കിട്ടിയ സമയം നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ കഴിയുകയില്ല. ദൈവ ഇഷ്ടത്തിനായിട്ട് തന്നെ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ലാസർ പന്തിയിലിരുന്നത്, യേശുവിൽ നിന്ന് അകന്നുപോയ ലാസർ, നല്ല അംശം തിരഞ്ഞെടുക്കാതെ അകന്നുപോയവൻ. അവൻ പന്തിയിലേക്ക് വന്നത് യേശു അവന് നീട്ടിക്കൊടുത്ത ആയുസിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടാണ്. എന്നാൽ ഇനി നാം വേദപുസ്തകത്തിൽ നിന്ന് തന്നെ 1 രാജാക്കന്മാർ 18 നിന്ന് ഹിസ്കിയാവിനെ നോക്കുമ്പോൾ നീട്ടിക്കിട്ടിയ ആയുസ് ദൈവം ഉപയോഗിക്കാൻ പറഞ്ഞതുപോലെ അവൻ ഉപയോഗിച്ചില്ല. തക്ക സമയത്ത് പ്രവർത്തിക്കുവാൻ ദൈവമുണ്ടെന്ന് വചനം വ്യക്തമാക്കി കൊടുക്കുന്നുണ്ടവൻ. അവൻ്റെ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ സങ്കടം ഞാൻ കണ്ടു എന്ന് പറയുന്ന ഒരു ദൈവമുണ്ടെന്ന് വചനത്തിൽ കൂടെ അവന് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. 2 രാജാക്കന്മാർ 18 ഹിസ്കിയ രാജാവ് തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയുടെ ദൃഷ്ടിയിൽ ശരിയായുള്ളത് മാത്രം ചെയ്തവനാണ്. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെന്നിടത്തൊക്കെയും അഭിവൃദ്ധി പ്രാപിച്ചു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. യഹോവ കൂടെ ഉണ്ടെങ്കിൽ ചെന്നിടത്തൊക്കെയും അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയും. പ്രിയ കുഞ്ഞുങ്ങളെ, 2021 യഹോവ നിങ്ങളുടെ കൂടെ ഇല്ലാത്ത സമയം എപ്പോഴെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ പേറ്റുകൊണ്ടാണ് യഹോവ അകരുന്നത്, നമ്മളാണ് മാറി നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു തീരുമാനമെടുക്കുക, കർത്താവ് എൻ്റെ തെറ്റിനെ എന്നോട് ക്ഷമിച്ച് 2022 അങ്ങ് എൻ്റെ കൂടെ യാത്ര ചെയ്യണമേ. അങ്ങനെ ചെയ്താൽ ചെല്ലുന്നിടത്തൊക്കെയും അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയും. തൻ്റെ ജനവും യഹോവയെ മാത്രം ആരാധിക്കണമെന്ന് ഹിസ്കിയാവ് ആഗ്രഹിച്ചിരുന്നു. ഹിസ്കിയാവിന് അത് നിർബന്ധവുമായിരുന്നു. പക്ഷേ ഹിസ്കിയാവിന് ഒരു മാരക രോഗം പിടിച്ചു. പ്രവാചകൻ വന്നു. പ്രവാചകൻ്റെ വാക്കുകൾ അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നതായിരുന്നു. നിന്റെ കുടുംബകാര്യം ക്രമീകരിക്കുക, നിന്റെ സമയം തീരാറായി. ഹിസ്കിയാവ് അതിലിനോട് ചേർത്ത് കിടന്ന് കരയാൻ തുടങ്ങി. അവൻ കണ്ണുനീരൊഴുക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവ്, ഞാൻ എല്ലാ കാര്യവും നിന്റെ ഇഷ്ടപ്രകാരം ചെയ്തു, എന്നിട്ട് നീ എന്തിനാ എൻ്റെ ആയുസ് എടുക്കുന്നത്? അവൻ കരയാൻ തുടങ്ങി. അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്നിനൊന്നും ഒന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ യഹോവ നടുമുറ്റത്ത് വരെ ആയ പ്രവാചകനോട് പറഞ്ഞു, നീ തിരിച്ചുപോയി അദ്ദേഹത്തോട് പറയുക നിന്റെ ആയുസ് നീട്ടിക്കിട്ടു. അപ്പം നീട്ടിക്കിട്ടുന്നത് എങ്ങനെയാണ് വേണ്ടിയെന്ന് ചോദിച്ചപ്പം, നിഴൽ 10 പടി പുറകോട്ട് പോകണം. അതെല്ലാം യഹോവ ചെയ്തു കൊടുത്തു. യഹോവ അവൻ്റെ ആയുസ് നീട്ടിക്കൊടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നീ ആലയത്തിൽ പോകണം. യഹോവ പറഞ്ഞത് ആലയത്തിലെ ചിട്ടകളും ക്രമീകരണങ്ങളും എല്ലാം ഭംഗിയായി നോക്കുന്ന ഒരു വ്യക്തിയായി നിന്റെ ആയുസ് ആലയത്തിൽ തന്നെ നീ ചെലവഴിക്കണം. നീ യഹോവഭക്തനായി ജീവിക്കണം. തെറ്റ് നിന്നിൽ വരാൻ പാടില്ല. യഹോവ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ആയുസ് നീട്ടിക്കിട്ടിയപ്പോൾ നിഗളമെന്നുള്ളത് ഹിസ്കിയാവിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഹിസ്കിയാവിനെ കാണാൻ വന്ന രാജാവ് സമ്മാനമൊക്കെ കൊണ്ടു കൊടുത്തപ്പം ഹിസ്കിയാവ് വിചാരിച്ചു, ഇയാളെൻ്റെ സുഹൃത്തായിരിക്കുമെന്ന്. എല്ലാം കൊണ്ടു നടന്ന് കാണിച്ചു. ഭണ്ഡാരഗൃഹങ്ങൾ എന്തെല്ലാം സമ്പാദിച്ചു എന്നുള്ളത് എല്ലാം മനസ്സിലാക്കി കൊടുത്തു. ശത്രുവിനെ തിരിച്ചറിയുവാൻ കഴിയാതെ വന്നു. സകല സമ്പാദ്യവും കാട്ടിക്കൊടുത്ത് ദുർവിധിക്ക് ഇരയായി തീർന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് ദുർവിധി? സമയം നീട്ടിക്കൊടുത്തപ്പോൾ യഹോവ പറഞ്ഞ കാര്യം അവനനുസരിച്ചില്ല. എനിക്ക് നിനക്കും ഓരോ സെക്കൻഡ് നീട്ടിത്തരുന്നത് യഹോവയാണ്. യഹോവ പറയുന്നത് അനുസരിച്ച് നാം ജീവിച്ചില്ല എങ്കിൽ നീട്ടിക്കിട്ടിയ സമയത്തെ ദുർവിധി അപകടത്തിലാക്കുവാൻ കാരണമാകും. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, 2021 നീ എനിക്ക് ദാനമായി തന്നതാണ്. ഞാൻ ഈ സമയം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. 2022 ഞാൻ പ്രവേശിക്കുമ്പോൾ സകല കരുണകളാലും കൃപകളാലും എന്നെ നിറയ്ക്കണമേ. ഈ 2021 തന്നെ ഞാൻ പൂർത്തിയാക്കിയത് എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ മിടുക്ക് കൊണ്ടല്ല, അങ്ങ് തന്ന ദാനം മാത്രമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് 2021 വരെ സമയം നീട്ടിത്തന്നു. 2022 പ്രവേശിക്കുവാൻ ഞങ്ങൾക്ക് അവസരം തന്നു. ഇതെല്ലാം അങ്ങയുടെ ദാനമാണ്. ഞങ്ങൾ ലാസറിനെ പോലെ ആ നീട്ടിക്കിട്ടിയ ആയുസ് തക്കത്തിൽ ഉപയോഗിപ്പാൻ ആ പന്തിയിലിരിക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ. ലാസർ പന്തിയിലിരുന്നു, ആത്മീയ പന്തികളിലിരിക്കുന്നവരായി ആത്മീയ ഓഹരികൾക്ക് പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. കുഞ്ഞുങ്ങളെയെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കഴിവ് കൊണ്ട് ഒരു വർഷം പൂർത്തിയാക്കാൻ കഴിയത്തില്ല, നിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. ഇവരെ എല്ലാം അനുഗ്രഹിക്കണമേ. നിൻ്റെ നന്മയാൽ ഇവരെ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹാപ്പി ന്യൂ ഇയർ. ഗോഡ് ബ്ലസ് യു. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ. ഗോഡ് ബ്ലസ് യു.